പ്രിയ ശ്രോതാക്കൾക്ക് സ്നേഹവന്ദനം. മീഡിയം വേവ് 340 മീറ്ററിൽ 882 കിലോഹെർട്സിൽ വിശ്വവാണിയുടെ മലയാള പരിപാടികൾ ആരംഭിക്കുകയായി.
പ്രകാശമേകും ജ്ഞാനമായി പ്രദോഷം വരയും കൂട്ടിനായി പ്രമോദമേകും സന്ദേശം പ്രാണനിൽ ജീവസന്ദേശം.
അനിഷ്ട സംഭവങ്ങളും ആശങ്കകളും വർദ്ധിച്ചു വരുന്ന മനുഷ്യ ജീവിതത്തിൽ പ്രത്യാശയും സുരക്ഷിതത്വവും പകർന്നു തരുന്നത് ഒന്നു മാത്രം, ദൈവത്തിന്റെ തിരുവചനം. തിരുവചനത്തിലെ ചിന്തകൾ താങ്കളുടെ ജീവിതത്തിൽ പുതുജീവൻ പകരും, വേദനിക്കുന്ന മനസ്സുകളിൽ സാന്ത്വനം നൽകും, ഏകാഗികൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യം അരുളും. ദൈവവചനം ക്രമമായി പഠിക്കുവാൻ ശ്രമിക്കൂ. ജീവസന്ദേശം.
മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ നയിക്കുന്നതിന് മോശ ഉന്നയിച്ച രണ്ട് തടസ്സങ്ങൾ: ഒന്ന്, ഇസ്രായേലിന്റെ അവിശ്വാസം; രണ്ട്, അവന്റെ വാക്ചാതുര്യമില്ലായ്മ. രണ്ട് അടയാളങ്ങളിൽ കൂടി ദൈവം മോശയുടെ തടസ്സങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്നു. ഒന്ന്, അതിശയം പ്രവർത്തിക്കുന്നതിന് ദൈവത്തിന്റെ ശക്തമായ കരത്തിൽ ഉപയോഗപ്പെടുന്ന ഒരു വടി; രണ്ട്, പാപത്തിന്റെ പ്രതിരൂപമായ മോശയുടെ കുഷ്ഠം പിടിച്ച കൈ. തനിക്ക് കീഴ്പ്പെടുന്നവർക്ക് തന്റെ ശക്തി വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ദൈവം മോശയെ ശുദ്ധമാക്കി, അവന്റെ കൈ ശുദ്ധമാക്കി. അഹരോൻ മോശയ്ക്കു വേണ്ടി സംസാരിക്കുവാൻ ദൈവം അവനെ ഒരുക്കുന്നു. മോശ മിസ്രൈമിലേക്ക് മടങ്ങുകയും ഇസ്രായേലിലെ മൂപ്പന്മാരോട് അവരെ വിടുവിക്കുവാനുള്ള ദൈവത്തിന്റെ പദ്ധതി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ അധ്യായത്തിൽ, അതായത് പുറപ്പാട് പുസ്തകം 4-ാം അധ്യായമാണല്ലോ ഇന്ന് നാം ചിന്തിക്കുന്നത്. ഈ അധ്യായത്തിൽ മോശ മിസ്രൈമിലേക്ക് മടങ്ങുന്നതിനെക്കുറിച്ചും മോശയുടെ തെറ്റായ നടപടിക്ക് ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവർത്തനവുമൊക്കെ നാം കാണുന്നു. മോശയ്ക്ക് തന്റെ മനസ്സിൽ വളരെ ചോദ്യങ്ങളും തന്റെ മനസ്സിൽ വളരെയേറെ തടസ്സങ്ങളും ഉണ്ടാകുന്നു. മോശയുടെ ഓരോ തടസ്സത്തിനുമുള്ള ഉത്തരം ദൈവത്തിന്റെ പക്കലുണ്ട്. ദൈവം തനിക്ക് നൽകുന്ന ജോലി ചെയ്യുന്നതിന് താൻ അപ്രാപ്തനാണെന്ന് തെളിയിക്കുവാൻ മോശയ്ക്ക് അനേകം ഉപാധികൾ പറയുവാനുണ്ടായിരുന്നു. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം നിങ്ങൾ എടുത്തുവെങ്കിൽ അതിന്റെ 1-ഉം 2-ഉം വാക്യങ്ങളും നോക്കിക്കാട്ടെ. അതിനും മോശ, അവർ എന്നെ വിശ്വസിക്കാതെയും എന്റെ വാക്ക് കേൾക്കാതെയും യഹോവ നിനക്ക് പ്രത്യക്ഷനായിട്ടില്ല എന്ന് പറയുമെന്ന് ഉത്തരം പറഞ്ഞു. യഹോവ അവനോട്, നിന്റെ കയ്യിൽ ഇരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഒരു വടി എന്ന് അവൻ പറഞ്ഞു. വരും ദിവസങ്ങളിൽ മോശ ഈ വടിയെ പല വിധത്തിൽ ഉപയോഗിക്കുന്നതാണ്. അത് തന്റെ അധികാരത്തിന്റെ ചിഹ്നവും ഇസ്രായേലിനും മിസ്രൈമിനും ദൈവസാന്നിധ്യം മോശയോടുകൂടെ ഉണ്ടെന്നുള്ളതിന്റെ ഒരു സാക്ഷ്യവുമായിരിക്കും. അതുപോലെ തന്നെ അത് അവന് ശക്തിയുടെ കേന്ദ്രമായും സഹായകമായി തീരുന്നതാണ്, കൂടെയിരിക്കുന്നതാണ്. 3-ാം വാക്യത്തിൽ നാം കാണുന്നു, അത് നിലത്തിടുക എന്ന് കൽപ്പിച്ചു. അവൻ നിലത്തിട്ടു, അത് ഒരു സർപ്പമായി തീർന്നു. മോശ അതിനെ കണ്ട് ഓടിപ്പോയി. മോശ വടി നിലത്തിട്ടപ്പോൾ അതൊരു ഭീകര സർപ്പമായി തീർന്നു. വടിക്ക് അതിൽ തന്നെ ശക്തിയില്ല എന്ന കാര്യം ശ്രദ്ധിച്ചിരിക്കേണ്ടത്രേ. അത് ദൈവത്തിനും പിശാചിനും ഒരുപോലെ ഉപയോഗിക്കാവുന്ന വെറും ഒരു ഉപകരണം മാത്രമാണ്. ഉദാഹരണത്തിന്, വടിയെ നമുക്ക് സാധാരണ ലഭ്യമായ രൂപയോട് ഉപമിക്കാം. രൂപ കുലപാതകത്തിന് കൂലി കൊടുക്കുന്നതിനോ വ്യഭിചാരവൃത്തിയുടെ കൂലിയോ മദ്യം വാങ്ങുന്നതിനോ ചൂത് കളിക്കുന്നതിനോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണല്ലേ. വേറെ വിധത്തിൽ പറഞ്ഞാൽ ആ രൂപ ഒരു സർപ്പമായി തീരാവുന്നതാണ്, തിരിഞ്ഞു കൊത്തി നമ്മെ കൊല്ലുന്ന ഒരു സർപ്പമായി തീരാവുന്നതാണ്. ആ രൂപയോ വടിയോ ദൈവശക്തിയിൽ നടക്കുന്ന ദൈവമനുഷ്യന്റെ കയ്യിൽ ലഭിക്കുമ്പോൾ മാത്രമേ അത് ദൈവത്തിനു വേണ്ടി ഉപയോഗപ്രദമാകുകയുള്ളൂ. അപ്പോൾ മാത്രമേ അത് സമൂഹത്തിന് വാസ്തവത്തിൽ പ്രയോജനമാകൂ. അപ്പോൾ മാത്രമേ മനുഷ്യനത് ആസ്വദിക്കുവാൻ സാധിക്കൂ, അർത്ഥവത്തായി ആസ്വദിക്കുവാൻ സാധിക്കൂ. ഈ ഭാഗത്ത് ദൈവം നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാഠമാണിത്. ഒന്നുകിൽ അതൊരു സർപ്പമാകും, അല്ല എങ്കിൽ അത് അനേകർക്ക് പ്രയോജനപ്പെടുന്ന ഒരു വസ്തുവായി തീരും. നമ്മുടെ കഴിവുകൾ, നമ്മുടെ ചുറ്റുപാടുകൾ, നമുക്ക് ലഭിച്ചിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഇതുപോലെയാകുന്നു. ദൈവകരങ്ങളിൽ അത് അനുഗ്രഹിക്കപ്പെട്ട, അതെ, അധികാരത്തിന്റെ ശക്തിയുടെ ഒരു ചിഹ്നമായിരിക്കും. നാം ദൈവകരങ്ങളിൽ പ്രയോജനപ്പെടുമ്പോൾ മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായിത്തീരും. അതേസമയം തന്നെ സ്വന്തം താൽപ്പര്യങ്ങൾക്കു വേണ്ടിയിട്ടാകുന്നു നാം നമ്മുടെ കഴിവുകളും നമ്മുടെ ചുറ്റുപാടുകളും അവസരങ്ങളും ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായും അത് നമുക്കും മറ്റുള്ളവർക്കും ശാപമാകും. നാലാം വാക്യത്തിൽ നാം കാണുന്നത്, യഹോവ മോശയോട് നിന്റെ കൈ നീട്ടിയതിനെ വാലിന് പിടിക്കാൻ എന്ന് കൽപ്പിച്ചു. അവൻ കൈ നീട്ടിയതിനെ പിടിച്ചു, അത് അവന്റെ കയ്യിൽ വടിയായി തീർന്നു. വാഹനം, റേഡിയോ, ടെലിവിഷൻ മുതലായവ സാത്താന്റെ വകയാണെന്ന് അനേകർ ചിന്തിക്കാറുണ്ട്. സാത്താന് ഈ ഉപകരണങ്ങളെല്ലാം ഉപയോഗിക്കാൻ കഴിയും എന്നതിൽ സംശയമില്ല. അതുപോലെ തന്നെ അവയെല്ലാം ദൈവത്തിനു വേണ്ടിയും ഉപയോഗിക്കപ്പെടാവുന്നതാണ്. എന്നെ ശ്രദ്ധിക്കുന്ന സുഹൃത്തെ, ആ സർപ്പത്തിന്റെ വാലിന് പിടിച്ചെടുക്കുക. താങ്കളുടെ വാഹനത്തിൽ ചില വിശ്വാസികളെ ആരാധനയ്ക്ക് കൊണ്ടുപോകുന്നതിനോ, താങ്കൾ രക്ഷിക്കപ്പെടാത്ത കൂട്ടുകാരെ ദൈവവചനം കേൾപ്പിക്കുന്നതിനോ താങ്കൾക്ക് ലഭിച്ചിട്ടുള്ള ആ വാഹനത്തെ ഉപയോഗിക്കാവുന്നതാണല്ലേ? അതെ, അനേകർ അങ്ങനെ ചെയ്യുന്നുണ്ട്. എനിക്ക് മാത്രം, മറ്റാർക്കും ഇതിനകത്ത് ഒരവകാശവുമില്ല എന്ന വിധത്തിൽ നാം സ്വന്തമായി സൂക്ഷിക്കുവാൻ ശ്രമിച്ചാൽ പലപ്പോഴും ഈ വക കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുകയില്ല. റേഡിയോയിൽ കൂടിയും ടി വിയിൽ കൂടിയുമുള്ള ക്രിസ്തീയ പരിപാടികളെ സഹായിക്കുവാൻ താങ്കൾക്ക് കഴിയും. ഈ മാധ്യമങ്ങൾ ദൈവത്തിന് ഉപയോഗപ്രദമായ ഉപകരണങ്ങൾ ആയിത്തീരുന്നതിന് താങ്കളുടെ ഭാഗം താങ്കൾ ചെയ്യണം. ദൈവകരത്തിലെ ഒരു വടിയാക്കി താങ്കൾ അവയെ തീർക്കുക. മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിടുവിക്കുവാൻ ദൈവം മോശയെ വിളിച്ചു. അവനവനെ 40 വർഷക്കാലം മരുഭൂമിയിൽ പരിശീലിപ്പിക്കുകയും എരിയുന്ന മുൾപ്പടർപ്പിൽ വെച്ച് അവന് നിയോഗം നൽകി അവനെ അയക്കുകയും ചെയ്തു. ഒരു കാലത്ത് ദൈവത്തെക്കാൾ മുമ്പേ ഈ പ്രവർത്തനം ആരംഭിക്കാൻ താൽപ്പര്യമുണ്ടായിരുന്ന ഈ മനുഷ്യൻ ഇപ്പോൾ വീണ്ടെടുപ്പുകാരനായിത്തീരുന്നതിന് ദൈവം കൊടുത്ത ഉത്തരവാദിത്വം സ്വീകരിക്കുവാൻ വിസമ്മതിക്കുന്നു. അവൻ ദൈവത്തോട് തടസ്സങ്ങൾ ഉന്നയിക്കുന്നു. ദൈവം അവന്റെ കയ്യിൽ ഒരു വടി കൊടുത്തു. ദൈവത്തിന് തന്നെ തന്നെ ഭരമേൽപ്പിച്ചു കൊടുത്ത ഒരു മനുഷ്യന്റെ കരത്തിൽ ദൈവഹിതപ്രകാരം ഉപയോഗിക്കുമ്പോൾ ഈ വടി അവന്റെ അധികാര ചിഹ്നമായി തീരുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നു. മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ നയിക്കുക എന്ന വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാൻ പോകുന്ന മോശയ്ക്ക് ദൈവം വേറെ ഒരു ഉറപ്പിന്റെ അടയാളം കൂടി നൽകുകയും അവനെ ഒരു പ്രധാനപ്പെട്ട പാഠം പഠിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ എന്നോടൊപ്പം പുറപ്പാട് ദിവസം 4-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. യഹോവ പിന്നെയും അവനോട്, നിന്റെ കൈ മാർവിടത്തിലിടുക എന്ന് കൽപ്പിച്ചു. അവൻ കൈ മാർവിടത്തിലിട്ടു. പുറത്തെടുത്തപ്പോൾ കൈ ഹിമം പോലെ വെളുത്ത് കുഷ്ഠമുള്ളതായി കണ്ടു. അവന്റെ കൈ വീണ്ടും മാർവിടത്തിലിടുക എന്ന് കൽപ്പിച്ചു. അവൻ കൈ വീണ്ടും മാർവിടത്തിലിട്ടു. മാർവിടത്തിൽ നിന്ന് പുറത്തെടുത്തപ്പോൾ അത് വീണ്ടും അവന്റെ മറ്റേ മാംസം പോലെയായി കണ്ടു. എന്നാൽ അവർ വിശ്വസിക്കാതെയും ആദ്യത്തെ അടയാളം അനുസരിക്കാതെയും ഇരുന്നാൽ അവർ പിന്നത്തെ അടയാളം വിശ്വസിക്കും. ഇവിടെയുള്ള മഹത്തായ ദൂത് മോശയ്ക്ക് വേണ്ടി പ്രത്യേകമായുള്ളതാണ്. അവന്റെ മാർവിടം അവന്റെ ആന്തരിക ജീവിതത്തെയാണ് സൂചിപ്പിക്കുന്നത്. സദൃശവാക്യം 4-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ സകല ജാഗ്രതയോടുകൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. വേറെ വിധത്തിൽ പറഞ്ഞാൽ ഹൃദയത്തിന്റെ താൽപ്പര്യമാണ് കൈ പ്രവർത്തിക്കുന്നത്. തനിക്ക് തന്നെ തന്നെ വിധേയപ്പെടുത്തിയ മനുഷ്യന്റെ കയ്യിൽ വടിയേൽപ്പിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെ മോശയുടെ കൈ അവന്റെ ഹൃദയത്തിനനുസരിച്ച് പ്രവർത്തിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ കർത്താവ് ഇപ്രകാരം പ്രസ്താവിച്ചിരിക്കുന്നു, നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 45-ാം വാക്യത്തിൽ നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ടൻ ദോഷമായതിൽ നിന്ന് ദോഷവും പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതല്ലോ വായി പ്രസ്താവിക്കുന്നത് എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. തനിക്ക് മോശയുടെ കൈയും അവന്റെ ഹൃദയവും ആവശ്യമുണ്ടെന്നാണ് ദൈവം മോശയോട് പറയുന്നത്. ദൈവം അതേ കാര്യം ഇന്ന് നമ്മോട് പറയുന്നു. ദൈവത്തിന് നമ്മുടെ പണവും നമ്മുടെ കഴിവുകളുമല്ല ആവശ്യമായിരിക്കുന്നത്, അവന് എന്നെയും നിങ്ങളെയുമാണ് ആവശ്യം. അവന് നമ്മെ ലഭിച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളെല്ലാം അവന് ലഭിക്കും എന്ന് തന്നെ ഓർത്തുകൊള്ളൂ. നാം പലപ്പോഴും നമുക്കുള്ള വകകൾ കൊടുക്കുവാൻ അങ്ങനെ തത്രപ്പെടുകയാണ്. എന്നാൽ നമ്മെ കൊടുക്കുവാൻ നാം താല്പര്യപ്പെടുന്നുണ്ടോ? മോശ തന്റെ കൈ മാർവിടത്തിലിടുകയും പുറത്തെടുത്തപ്പോൾ കുഷ്ഠമുള്ളതായി കാണുകയും ചെയ്തു. അവൻ തന്റെ കൈ വീണ്ടും മാർവിടത്തിലിട്ടു, അത് ശുദ്ധമായി തീർന്നു. വാസ്തവത്തിൽ താങ്കളുടെ ഹൃദയത്തിൽ നിന്ന് താങ്കളുടെ ഉള്ള അവസ്ഥ പുറത്തു വരും. തനിക്ക് തന്നെ തന്നെ വിധേയപ്പെടുത്തിയ ഒരു മനുഷ്യന്റെ കയ്യിൽ ആ വടി ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് ചെയ്തത്. തന്റെ സമർപ്പിക്കപ്പെട്ട ഹൃദയത്തിനൊപ്പം ആ മനുഷ്യന്റെ കരവും പ്രവർത്തിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇതാണ് ദൈവം മോശയ്ക്കും ഇസ്രായേൽ മക്കൾക്കും കൊടുത്ത വലിയ പാഠം. ഇന്ന് നമുക്കുമുള്ള പാഠം ഇതത്രേ. നാലാം അധ്യായത്തിന്റെ പത്താം വാക്യത്തിൽ നാം കാണുന്നത്, മോശ യഹോവയോട്, കർത്താവെ, മുമ്പേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർത്ഥ്യമുള്ളവനല്ല, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനുമാകുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ ഒരു ഒഴികഴിവ് പറയുകയാണ് അവൻ ചെയ്തത്. താൻ ഈ ജോലിക്ക് കഴിവുള്ളവനാണെന്ന് അവന് അഭിപ്രായമില്ല. ഇത് വാസ്തവത്തിൽ സ്വയസഹതാപമാകുന്നില്ലേ? 11-12 വാക്യങ്ങൾ നോക്കിക്കേ. അതിന് യഹോവ അവനോട്, മനുഷ്യന് വായി കൊടുത്തതാർ അല്ല, ഊമനെയും ചെകിടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയതാർ യഹോവയായ ഞാനല്ലയോ? ആകയാൽ നീ ചെല്ലുക, ഞാൻ നിന്റെ വായോടുകൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരും എന്നരുളി ചെയ്തു. തനിക്ക് അവന്റെ കൈ മാത്രമല്ല വായും കൂടെ ആവശ്യമുണ്ടെന്നാണ് ദൈവം മോശയോട് പറയുന്നത്. മോശയുടെ വായോടുകൂടെ ഇരുന്ന് എന്താണ് പറയേണ്ടതെന്ന് ഉപദേശിച്ചു കൊടുക്കാമെന്ന്, അവനെ പഠിപ്പിക്കാമെന്ന് ദൈവം അവനോട് വാഗ്ദത്തം ചെയ്യുന്നു. ഹൃദയം നിറഞ്ഞു കവിയുന്നത് വായ് സംസാരിക്കുന്നു. ഹൃദയമാകുന്ന കിണറ്റിലുള്ളത് വായാകുന്ന തൊട്ടിയിൽ കൂടി പുറത്തു കൊണ്ടുവരുന്നു. ദൈവത്തിന് മോശയുടെ ഹൃദയമാണ് ആവശ്യം. ദൈവത്തിന് മോശയുടെ ഹൃദയമാണ് ആവശ്യം നമ്മുടെയും. 13-ാം വാക്യത്തിൽ നാം കാണുന്നത്, എന്നാൽ അവൻ, കർത്താവെ, നിനക്ക് ബോധിച്ച മറ്റേ ആരെയെങ്കിലും അയക്കണമേ എന്ന് പറഞ്ഞു. തനിക്ക് പകരം മറ്റൊരാളിനെ കണ്ടുപിടിക്കാനാണ് മോശ ശ്രമിക്കുന്നത്. ഇവൻ ഇതിനോടകം മടുത്തു കഴിഞ്ഞു. 40 വർഷങ്ങൾക്ക് മുൻപ് താൻ തീഷ്ണതയോടെ ഇറങ്ങിയപ്പോൾ താൻ ചെയ്ത പ്രവർത്തനത്തെ വിമർശിക്കുകയും തന്നെ കൊല്ലുവാൻ ശ്രമിക്കുകയും ചെയ്തതായ സമൂഹത്തിലേക്ക് മടങ്ങിപ്പോകുക എന്നത് മോശയ്ക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല. 40 വർഷത്തെ മരുഭൂമിയിലെ വാസം ആകെ അവൻ തണുത്തുറഞ്ഞൊരവസ്ഥയിൽ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. നോക്കണേ, സ്വന്തം കഴിവുകൾ ഉപയോഗിച്ച് മനസ്സിൽ തോന്നിയ തീഷ്ണതയ്ക്ക് എടുത്തു ചാടി പ്രവർത്തിക്കുന്നവർക്കുണ്ടാകുന്ന പരാജയം. ഇന്ന് അവൻ താൻ ആയിരിക്കുന്ന പരിമിതമായ ചുറ്റുപാടിൽ ഒതുങ്ങിക്കൂടുവാൻ ശ്രമിക്കുകയാണ്. അതെ, ദൈവം നമ്മോട് ചില കാര്യങ്ങൾ കൽപ്പിക്കുമ്പോൾ അപ്രകാരം ചെയ്യുവാൻ നാം തയ്യാറാകാതെ മോശയെപ്പോലെ ഒഴികഴിവുകൾ പറയുന്നതിനും, കർത്താവെ, ഞാനതിന് യോഗ്യനല്ല, മറ്റേ ആളിനെ, ഇന്ന വ്യക്തിയെ അയക്കണമേ എന്നും പറയാറില്ലേ? ദൈവത്തിന് താങ്കളുടെ കഴിവുകളല്ല സുഹൃത്തെ ആവശ്യം, മനസ്സുള്ള തയ്യാറായ ഹൃദയമാണ് അവൻ ആവശ്യമായിരിക്കുന്നത്. നാം മനസ്സോടെ മുമ്പോട്ട് വരുമ്പോൾ നമ്മുടെ ബലഹീനതകളെയും കഴിവുകേടുകളെയും അവൻ തന്റെ ഉദ്ദേശ നിവൃത്തിക്കായി ഉപയോഗിക്കും എന്ന് കാണാവുന്നതാണ്. ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന ശബ്ദം കേട്ടപ്പോൾ അടിയനിതാ, അടിയനെ അയക്കണമേ എന്നാണ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത്. മോശയുടെ മനോഭാവത്തിൽ നിന്നും എത്രയോ ഭിന്നമായ പ്രതികരണമാണ് യെശയ്യാവിൽ നാം കാണുന്നത്. നമ്മുടെ മനോഭാവം യെശയ്യാവിന്റെ മനോഭാവമായിരിക്കണം. നമുക്ക് താഴ്മയുണ്ടാകണം എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ ദൈവം തരുന്ന അവസരങ്ങളിൽ നിന്നും ഒളിച്ചോടുവാനുള്ള ശ്രമമായി ഒരിക്കലും അത് തീരരുത്. 14-16 വാക്യങ്ങളിൽ നാം കാണുന്നത്, അപ്പോൾ യഹോവയുടെ കോപം മോശയുടെ നേരെ ജ്വലിച്ചു. അവൻ അരുളി ചെയ്തത്, ലേവ്യനായ അഹരോൻ നിന്റെ സഹോദരനല്ലയോ? അവന് നല്ലവണ്ണം സംസാരിക്കാമെന്ന് ഞാൻ അറിയുന്നു. അവൻ നിന്നെ എതിരേൽപ്പാൻ പുറപ്പെട്ടു വരുന്നു. നിന്നെ കാണുമ്പോൾ അവൻ ഹൃദയത്തിൽ ആനന്ദിക്കും. നീ അവനോട് സംസാരിച്ച് അവന് വാക്ക് പറഞ്ഞു കൊടുക്കണം. ഞാൻ നിന്റെ വായോടും അവന്റെ വായോടും കൂടെ ഇരിക്കും. നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഉപദേശിച്ചു തരും. നിനക്ക് പകരം അവൻ ജനത്തോട് സംസാരിക്കും. അവൻ നിനക്ക് വായായിരിക്കും. നീ അവന് ദൈവമായിരിക്കും. തനിക്ക് വേണ്ടി സംസാരിപ്പാൻ ഒരാളെ ദൈവത്തോട് ആവശ്യപ്പെടുക വഴി മോശ ഒരു വലിയ അബദ്ധമാണ് കാണിച്ചത്. ദൈവം അവന്റെ ആവശ്യം അനുവദിച്ചു കൊടുത്തു. എന്നാൽ ഇതുപോലെയുള്ളൊരു പ്രവർത്തനമല്ല ദൈവം ആഗ്രഹിച്ചത്. അത് മുഖാന്തരം ഇസ്രായേൽ മക്കൾക്ക് മരുഭൂമിയിൽ കൂടി സഞ്ചരിച്ചപ്പോൾ എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് നാം ഓർക്കണം. മോശ സീനായ് മലയിലായിരുന്നപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ആരാധിപ്പാനായി അഹരോൻ ഒരു സ്വർണ്ണ കാളക്കുട്ടി ഉണ്ടാക്കി. അത് നാം സംഖ്യാപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അഹരോന്റെ ഭാഗത്തെ ഏറ്റവും ബുദ്ധിഹീനമായ പ്രവർത്തനമായിരുന്നു അത്. അതെ, വിഭാഗീയമായ കൽപ്പനയുടെ ഫലമായിട്ടാണ് ഇപ്രകാരം സംഭവിച്ചത്. മറ്റ് പ്രശ്നങ്ങളും സംഖ്യാപുസ്തകത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള ഇസ്രായേൽ മക്കളെ വിടുവിക്കുന്ന വേലയ്ക്ക് ദൈവത്തിന് അഹരോന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. ശ്രദ്ധിക്കണം, പല ആളുകളും തങ്ങളുടെ ബന്ധുക്കളെയും തങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കൂട്ടി അവർക്ക് വാസ്തവത്തിൽ ദർശനമുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കാതെ തന്നെ തങ്ങൾക്ക് സഹായമായിക്കൊള്ളട്ടെ, മറ്റുള്ളവരെ ആശ്രയിക്കുവാൻ മറ്റുള്ളവരെ വിശ്വസിക്കുവാൻ സാധിക്കില്ല എന്ന കാരണത്താൽ ഇവരെ കൂട്ടി സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങും. അതെത്രമാത്രം ദോഷം വരുത്തി വെക്കുമെന്ന കാര്യം പലപ്പോഴും അവർ പിന്നീടേ മനസ്സിലാക്കും. വാസ്തവത്തിൽ മോശയെ മാത്രമേ ദൈവത്തിന് ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് വിടുവിപ്പാൻ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിപ്പാൻ മോശ മടി കാണിച്ചിരുന്നതുകൊണ്ട് അവനോടൊപ്പം വേറൊരാളിനെ കൂടെ അയക്കുവാൻ ദൈവം നിർബന്ധിതനാവുകയാണുണ്ടായത്. ഒരുപക്ഷെ ഞാൻ പറഞ്ഞ പ്രയോഗം അത്ര വ്യക്തമായിരിക്കില്ല. ദൈവത്തെ ആർക്കും നിർബന്ധിക്കുവാൻ സാധിക്കില്ല. എന്നാൽ ഈ സാഹചര്യത്തിൽ മോശയുടെ ഒരു പരാജയം എന്ന വിധത്തിലാകുന്നു ഞാൻ ഇതിനെ കാണുന്നത്. നമ്മുടെ ബലഹീനതകളെ നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. എന്നാൽ ഒരു പ്രത്യേക വേലക്കായി ദൈവം നമ്മെ വിളിക്കുമ്പോൾ വിശ്വാസത്തോടുകൂടെ നാം അത് സ്വീകരിക്കേണ്ടതാണ്. ഏത് ജോലിക്കായി അവൻ നമ്മെ വിളിക്കുന്നുവോ അതിനുള്ള ശക്തി അവൻ നമുക്ക് നൽകുമെന്നുള്ള വിശ്വാസം, അതിന് ഉള്ള സാഹചര്യം അവൻ നൽകുമെന്നുള്ള വിശ്വാസം, നാം അവനിൽ എത്രമാത്രം ആശ്രയിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അതിനകത്ത് അനുരഞ്ജനം പാടില്ല. പലർക്കും തങ്ങളുടെ സംഘടനയിൽ വെളിയിൽ നിന്ന് ആരെയെങ്കിലും ഉൾപ്പെടുത്താൻ വലിയ പ്രയാസമാണ്. അപ്പൻ പ്രസിഡന്റ്, അമ്മ സെക്രട്ടറി, മകൻ അതിന്റെ ട്രഷറാറ്, ഇതാണ് പലരുടെയും സംഘടന. അതുകൊണ്ട് സംഭവിക്കുന്നത് ദർശനമില്ലാത്തവരാൽ ദൈവനാമം ദുഷിക്കപ്പെടുന്നു. എത്ര ശോചനീയമായ അവസ്ഥയല്ലേ. മോശയ്ക്ക് പോലും ആ അബദ്ധം പറ്റി. 17-18 വാക്യങ്ങളിൽ അടയാളങ്ങൾ പ്രവർത്തിക്കേണ്ടതിന് ഈ വടിയും നിന്റെ കയ്യിൽ എടുത്തുകൊൽക്ക. പിന്നെ മോശ തന്റെ അമ്മായപ്പനായി ഇത്രോവിന്റെ അടുക്കൽ ചെന്ന് അവനോട്, ഞാൻ പുറപ്പെട്ട് മിസ്രയീമിലെ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അവർ ജീവനോടിരിക്കുന്നുവോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇത്രോ മോശയോട് സമാധാനത്തോടെ പോകാ എന്ന് പറഞ്ഞു. ഇത് വായിക്കുമ്പോൾ തോന്നും കഴിഞ്ഞ 40 വർഷങ്ങളായി അവന് അവരുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ഇല്ലായിരുന്നുവെങ്കിൽ അതൊരു നീണ്ട ഇടവേള തന്നെയായിരുന്നില്ലേ. അവന് അത്രമാത്രം തണുത്തുറഞ്ഞു പോയി, അത്രമാത്രം പേടിച്ച് അവൻ ഓടിപ്പോയി. മോശ മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകുന്നു. 19-ാം വാക്യം, യഹോവ മിദ്യാനിൽ വെച്ച് മോശയോട്, മിസ്രയീമിലേക്ക് മടങ്ങിപ്പോക, നിനക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കിയവർ എല്ലാവരും മരിച്ചുപോയി എന്നരുളിച്ചു. മിസ്രയീമിൽ ഒരു പുതിയ ഫറവോനാണ് ഇപ്പോൾ ഭരിക്കുന്നത്. മോശയെ കൊന്നുകളയുവാൻ കൽപ്പന കൊടുത്ത ഫറവോൻ മരിച്ചുപോയതിനാൽ മോശയ്ക്ക് നിർഭയമായി മിസ്രയീമിലേക്ക് പോകാൻ കഴിയും. 20-21 വാക്യങ്ങൾ, അങ്ങനെ മോശ തന്റെ ഭാര്യയെയും പുത്രന്മാരെയും കൂട്ടി കഴുതപ്പുറത്ത് കയറ്റി മിസ്രയീം ദേശത്തേക്ക് മടങ്ങി. ദൈവത്തിന്റെ വടിയും മോശ കയ്യിലെടുത്തു. യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ മിസ്രയീമിൽ ചെന്നെത്തുമ്പോൾ ഞാൻ നിന്നെ ഭരമേൽപ്പിച്ചിട്ടുള്ള അത്ഭുതങ്ങളൊക്കെയും ഫറവോന്റെ മുൻപാകെ ചെയ്യുവാൻ ഓർത്തുകൊള്ളുക. എന്നാൽ അവൻ ജനത്തെ വിട്ടയക്കാതിരിപ്പാൻ ഞാൻ അവന്റെ ഹൃദയം കഠിനമാക്കും. ദൈവം ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കുന്നതിന് പ്രയാസം ഉളവാക്കിയിട്ടുള്ള കാര്യമാണ്. എപ്പോഴും ഇതൊരു പ്രശ്നമായി ഉന്നയിച്ച് കേൾക്കാറുണ്ട്. ഇതേ പ്രശ്നം ബാധകളുടെ കാര്യം ചിന്തിക്കുമ്പോൾ ഉയർന്നു വരുന്നതാണ്. അതിനാൽ ബാധകളെക്കുറിച്ച് പഠിക്കുമ്പോൾ വിശദമായി അതിനെക്കുറിച്ച് ചിന്തിക്കാവുന്നതത്രേ. അന്നേരം മതിയല്ലോ അല്ലേ. 22-ാം വാക്യത്തിൽ, നീ ഫറവോനോട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ എന്റെ പുത്രൻ, എന്റെ ആദ്യജാതൻ തന്നെ. ഇസ്രായേലിലെ യാതൊരു വ്യക്തിയെയും എന്റെ പുത്രൻ എന്ന് വിളിച്ചിട്ടില്ല. എന്നാൽ ഇസ്രായേൽ ജാതിയെ ഒന്നായി ഇസ്രായേൽ എന്റെ പുത്രൻ, എന്റെ ആദ്യജാതൻ തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നു. എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എന്റെ പുത്രനെ വിട്ടയക്കണമെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. അവനെ വിട്ടയപ്പാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ ഞാൻ നിന്റെ പുത്രനെ, നിന്റെ ആദ്യജാതനെ തന്നെ കൊന്നുകളയും എന്ന് പറയുക. ഫറവോനോടും മിസ്രയീമ്യരോടും ഇടപെടുന്നതിൽ ദൈവം വളരെ ഇളവുകൾ കാണിക്കുന്നുണ്ട്. ആദ്യം തന്നെ ദൈവം എന്റെ പുത്രനായ ഇസ്രായേലിനെ വിട്ടയക്കുക, അല്ലെങ്കിൽ ഞാൻ നിന്റെ പുത്രനെ കൊന്നുകളയുമെന്ന് ഫറവോന് മുന്നറിയിപ്പ് നൽകി. മിസ്രയീമിലെ ആദ്യജാതനെ ദൈവം തൊടുന്നതിന് മുൻപേ സത്യദൈവത്തെ മനസ്സിലാക്കുന്നതിനും ഇസ്രായേലിനെ വിട്ടയക്കുന്നതിനും അവസരം ലഭിക്കേണ്ടതിനായി അവൻ പല ബാധകളും അയച്ചു. എന്നാൽ ഫറവോൻ തനിക്ക് ലഭിച്ച അവസരം ഉപയോഗിച്ചില്ല എന്ന് നാം കാണുന്നു. അവൻ അത് മനസ്സിലാക്കിയില്ല. 24-ാം വാക്യത്തിൽ, വഴിയിൽ സത്രത്തിൽ വെച്ച് യഹോവ അവനെ എതിരിട്ട് കൊല്ലുവാൻ ഭാവിച്ചു. ഇത് വിചിത്രമായൊരു വാക്യമായി തോന്നുന്നില്ലേ. എന്നാൽ മോശയുടെ മൂന്നാമത്തെ തടസ്സമാണ് ഇത് വെളിപ്പെടുത്തുന്നത്. അവൻ തന്റെ പുത്രന്മാരെ പരിച്ഛേദന ചെയ്യുന്ന കാര്യത്തിൽ അവഗണന കാണിച്ചിരുന്നു. ദൈവം അബ്രഹാമിനോട് ചെയ്ത നിയമത്തിന്റെ മുദ്രയോ തെളിവോ ആയിരുന്നു പരിച്ഛേദന. മോശ ദൈവഹിതം മറ്റുള്ളവരോട് പറയണമെങ്കിൽ അവൻ തന്നെ ദൈവഹിതം അനുസരിക്കേണ്ടതാണ്. തന്റെ അനുസരണത്തെക്കുറിച്ച് നിർബന്ധപൂർവം ദൈവം മോശയെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 25-26 വാക്യങ്ങൾ, അപ്പോൾ സിപ്പോര ഒരു കൽക്കത്തിയെടുത്ത് തന്റെ മകന്റെ അഗ്രചർമ്മം ഛേദിച്ച് അവന്റെ കാൽക്കലിട്ടു. നീ എനിക്ക് രക്തമണവാളൻ എന്ന് പറഞ്ഞു. ഇങ്ങനെ അവൻ അവനെ വിട്ടൊഴിഞ്ഞു. ആ സമയത്താകുന്നു അവൾ പരിച്ഛേദന നിമിത്തം രക്തമണവാളൻ എന്ന് പറഞ്ഞത്. ഇത് മനസ്സിലാക്കുവാൻ വിഷമമുള്ള സംഭവമാണ്. മോശ മിസ്രയീമിൽ നിന്ന് ഭീരുവായി ഓടിയപ്പോൾ അവൻ മിദ്യാനിലേക്കാണ് പോയത്. മിദ്യാന്യർ അബ്രഹാമിന്റെയും കെതൂറയുടെയും സന്തതികളാണ്. അവർ ഏകദൈവ വിശ്വാസികളായിരുന്നു. അവർ വിഗ്രഹാരാധികൾ ആയിരുന്നില്ല, ഒരു ദൈവത്തെ ആരാധിച്ചിരുന്നു. മോശയ്ക്ക് അവരോട് യോജിച്ചു പോകുവാൻ പ്രയാസമുണ്ടായിരുന്നില്ല. മോശ മിദ്യാനിലെ പുരോഹിതന്റെ മിത്രമായിത്തീരുകയും ചെയ്തു. മിദ്യാനിലെ പുരോഹിതന് 7 പെൺമക്കളുണ്ടായിരുന്നു. മോശ മിദ്യാനിലെ പുരോഹിതന്റെ മകൾ സിപ്പോറയെ വിവാഹം കഴിച്ചു. അവളുടെ പേരിന്റെ അർത്ഥം കുരുവി അഥവാ ചെറിയ പക്ഷി എന്നാണെന്ന് നാം നേരത്തെ ചിന്തിച്ചുവല്ലോ. മോശയുടെ ഭവനത്തെ ആദ്യം ദൈവം അനുഗ്രഹിച്ചു. അവന്റെ ആദ്യ പുത്രൻ ഗർശോം, അവൻ മിദ്യാനിൽ വെച്ച് ജനിച്ചു. ഗർശോം എന്ന പേരിന്റെ അർത്ഥം അപരിചിതൻ എന്നാണ്. മോശ മിദ്യാനിൽ അപരിചിതനായിരുന്നു, എന്നാൽ അത് അവൻ തന്റെ വീടാക്കി തീർത്തു. നിർഭാഗ്യവശാൽ മോശയുടെ കുടുംബ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു. കത്തുന്ന മുൾപ്പടർപ്പിൽ നിന്ന് ദൈവം മോശയെ വിളിക്കുകയും മിസ്രയീമിലേക്ക് പോകുവാൻ നിയോഗിക്കുകയും ചെയ്തു. ഫറവോൻ മരിച്ചു കഴിഞ്ഞതിനാൽ മോശ മിസ്രയീമിലേക്ക് പോകുന്നത് അപകടകരമല്ലായിരുന്നു. മോശ മിസ്രയീമിലേക്ക് പോകുവാൻ തുടങ്ങുമ്പോൾ ദൈവം അവനെ കൊല്ലുവാൻ ശ്രമിക്കുന്നു. അതിനുള്ള കാരണം എന്താണ്? തന്റെ മകനെ പരിച്ഛേദന ചെയ്യുന്ന കാര്യത്തിൽ മോശ അവഗണന കാണിച്ചിരുന്നു. ദൈവം അബ്രഹാമിനോട് ചെയ്ത നിയമത്തിന്റെ അടയാളവും മുദ്രയുമായിരുന്നു പരിച്ഛേദന എന്നോർക്കണം. അത് ഇസ്രായേൽ ജനത്തെ തങ്ങളുടെ ജഡത്തിൽ പ്രശംസിക്കാതിരിക്കുവാൻ പഠിപ്പിക്കത്തക്കതായിരുന്നു. ജഡം ഛേദിച്ചു കളയുകയും ഓരോ ഇസ്രായേലിനും തന്റെ ആശ്രയം ദൈവത്തിൽ അർപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. ഉൽപ്പത്തി പുസ്തകം 15:16 വാക്യത്തിലും 106 സങ്കീർത്തനത്തിന്റെ 31 വാക്യത്തിലും റോമാലേഖനം 4:3 വാക്യത്തിലും ഗലാത്തിലേഖനം 3:6 വാക്യത്തിലും അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ച് അതവന് നീതിയായി കണക്കിട്ടു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇസഹാക്കും യാക്കോബും അബ്രഹാമിന്റെ മാതൃക തന്നെ പിന്തുടർന്നു. അവർ ജന്മനാ ഇസ്രായേല്യരായിരുന്നു, എന്നാൽ പരിച്ഛേദനയായിരുന്നു അതിന്റെ അടയാളം. പരിച്ഛേദന എന്ന ആചാരം അനുഷ്ഠിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിന്റെ ഒരു പ്രവർത്തനമായിരുന്നു. ഒരുവൻ അബ്രഹാമിന്റെ മകനാകുന്നു എന്നതിന്റെ തെളിവായിരുന്നു പരിച്ഛേദന എന്നോർക്കണം. അത് അവരുടെ വിശ്വാസം തെളിയിക്കുകയാണ് ചെയ്തിരുന്നത്. സിപ്പോറ പരിച്ഛേദന എന്ന ആചാരത്തെ എതിർത്തിരുന്നു എന്ന് വിചാരിക്കാവുന്നതത്രേ. മോശ അതിന് നിർബന്ധിക്കുകയും ചെയ്തില്ല. ഈ പ്രവർത്തനം അധികം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണെന്ന് മോശ ചിന്തിച്ചിരിക്കയില്ല. അവന്റെ ഭാര്യയുടെ വിചാരത്തിൽ അതൊരു ഭോഷത്വമായ പ്രവർത്തനം ആയിരുന്നിരിക്കാം. എങ്ങനെയായിരുന്നാലും തന്റെ കുടുംബ ജീവിതത്തിൽ ഒരു കലഹമുണ്ടാക്കുവാൻ ഒരുപക്ഷെ മോശയ്ക്ക് താല്പര്യമില്ലായിരുന്നിരിക്കും. മോശയുടെ ഭാര്യ ദൈവവിശ്വാസമില്ലാത്തവൾ അല്ലായിരുന്നു. അവൾ ഏകദൈവത്തിൽ വിശ്വസിച്ചിരുന്നു. ദൈവം അനുഷ്ഠിക്കുവാൻ കൽപ്പിച്ച ആചാരത്തെയാണ് അവൾ എതിർത്തിരുന്നത്. അത് കൂടുതൽ പ്രശ്നമാക്കുവാൻ മോശയ്ക്ക് ആഗ്രഹവുമില്ലായിരുന്നു. മോശയ്ക്ക് ഫറവോനോട് എതിർത്തു നിൽക്കുവാൻ കഴിഞ്ഞു, എന്നാൽ തന്റെ ഭാര്യയോട് ചെറുത്തു നിൽക്കുവാൻ അവന് കഴിഞ്ഞിരുന്നില്ല. ഇസ്രായേൽ മക്കൾ തെറ്റ് ചെയ്തപ്പോൾ അത് ചൂണ്ടിക്കാണിക്കുവാൻ മോശയ്ക്ക് കഴിഞ്ഞു, എന്നാൽ തന്റെ ഭാര്യയുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നതിനും അതിനോട് എതിർത്ത് നിൽക്കുന്നതിനും അവന് കഴിഞ്ഞില്ല എന്ന് കാണുന്നു. ഈ അനുസരണക്കേടുമായി തനിക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുമെന്നാണ് മോശ വിചാരിച്ചത്. വളരെ ചെറിയൊരു കാര്യമല്ലേ? വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കുവാൻ കണ്ണടച്ചേക്കാം. മറ്റുള്ളവരുടെ കുടുംബത്തെ നന്നാക്കുവാൻ ശ്രമിക്കുകയും തന്റെ കുടുംബത്തെ അവഗണിക്കുകയും ചെയ്യുന്ന ഇന്നത്തെ അനേകം ക്രിസ്തീയ പ്രവർത്തകരെ പോലെയാണ് മോശയും ചെയ്തത്. ദൈവം മോശയുടെ ജീവിതത്തിൽ ഇടപെട്ടു. മിസ്രയീമിലേക്കുള്ള യാത്രാ മധ്യ അവനെ സന്ദർശിക്കുകയും സാഹചര്യത്തിന്റെ ഗൗരവം അവൻ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. ആത്മീയ കാര്യത്തിൽ ഭാര്യയും ഭർത്താവും പൂർണ്ണമായി യോജിക്കാതെ വരുന്നത് അപകടകരമായ കാര്യമാണ്. അതുകൊണ്ടാണ് തിരുവചനത്തിൽ വിശ്വാസികൾ അവിശ്വാസികളുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നത് എതിർത്തുകൊണ്ട് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മോശയുടെ ജീവനെ രക്ഷിക്കുവാൻ അവന്റെ ഭാര്യ സിപ്പോറായിരുന്നു അവരുടെ മകന്റെ പരിച്ഛേദന എന്ന കർമ്മം നിർവഹിച്ചത്. തന്റെ ഭാഗത്ത് വിശ്വാസത്തിന്റെ പ്രവർത്തനമായിരുന്നു അവൾ ചെയ്തത്. അബ്രഹാമിനോടുള്ള നിയമ വാഗ്ദത്തം ജഡത്തിൽ ആശ്രയിക്കാതെ രക്തത്താലുള്ള വിടുതൽ അവൾ അവകാശപ്പെട്ടു. അവരുടെ പുത്രന്റെ പരിച്ഛേദനയ്ക്ക് ശേഷം അവർ മിസ്രയീമിൽ ചെന്നു ചേർന്നപ്പോൾ മോശയ്ക്ക് വീണ്ടും കുടുംബത്തിൽ പ്രശ്നം അനുഭവപ്പെട്ടു കാണും. അങ്ങനെ അവൻ അവളെ അവളുടെ അപ്പന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചിരിക്കാനാണിട. പിൽക്കാലത്ത് മരുഭൂമിയിൽ കൂടെയുള്ള യാത്രക്കിടയിൽ മോശയുടെ അമ്മായപ്പനായ യിത്രോ സിപ്പോറയെ അവന്റെ അടുക്കൽ കൊണ്ടുവരികയും അവർ നിരപ്പ് പ്രാപിക്കുകയും ചെയ്തതായി നാം കാണുന്നുണ്ട്. 27-31 വരെയുള്ള വാക്യങ്ങളിൽ ഒരു വലിയ ആരാധനയുടെ ദൃശ്യമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ആളുകൾ ഇപ്പോൾ ദൈവത്തിൽ വിശ്വാസമുള്ളവരായി തീർന്നിരിക്കുന്നു. ആ അടിസ്ഥാനത്തിന്മേൽ ആയിരിക്കും ദൈവം അവരെ മിസ്രയീമിൽ നിന്നും വിടുവിച്ച് നടത്തുന്നത്. എത്ര വലിയ പാഠങ്ങളാകുന്നു നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ദൈവത്തിൻ്റെ വിടുതൽ, ദൈവത്തിൻ്റെ കരുതൽ, തൻ്റെ ജനത്തോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം, ഇന്നും ഇത് നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. അതിനായി ദൈവത്തിൻ്റെ ആത്മാവ് താങ്കളെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ.
ദൈവവചനം പഠിക്കുന്നതിൻ്റെ ആവശ്യകത താങ്കൾ മനസ്സിലാക്കിയെങ്കിൽ ഈ കാര്യത്തിൽ താങ്കളെ സഹായിക്കുവാൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. താങ്കളുടെ പ്രശ്നങ്ങൾ എന്തുതന്നെ ആയാലും അതിന് പരിഹാരമുണ്ട് എന്ന് ഓർക്കുക. പ്രാർത്ഥനാ വിഷയങ്ങളും സംശയങ്ങളും അഭിപ്രായങ്ങളും ദയവായി എഴുതുമല്ലോ.
കത്തുകൾ അയക്കേണ്ട വിലാസം: ജീവ സന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള.
വിലാസം വീണ്ടും ശ്രദ്ധിച്ചാലും: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം.
ജീവസന്ദേശം, ജീവസന്ദേശം, ജീവസന്ദേശം.